ഇത് ഡിസംബർ മാസത്തിന്റെ അവസാനമാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് എന്ന പേരിൽ യേശുവിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസിന്റെ നാളുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ യേശു ആരാണ്, അദ്ദേഹവും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ യേശുദേവൻ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന വ്യക്തി മുസ്ലിമീങ്ങൾ പ്രവാചകനായി വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുകൊണ്ടുതന്നെ യേശു ദൈവമല്ലെന്നും ദൈവപുത്രനല്ലെന്നും അദ്ദേഹം മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമാണെന്നും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവ അവതാരമല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് നിസായിലെ 171-172 വചനങ്ങളിൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കവിയരുത്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ സത്യമല്ലാതെ പറയരുത്. ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ്, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അവന്റെ ഒരു വചനം മാത്രമാകുന്നു അദ്ദേഹം. വറുഹു മിൻഹു, അവനിൽ നിന്നുള്ള ഒരാത്മാവ്. ഫആമിനു ബില്ലാഹി വറസൂലിഹി വറസൂലിഹി, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, മൂന്ന് എന്ന് നിങ്ങൾ പറയരുത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവെന്ന് പറഞ്ഞാൽ അല്ലാഹു, പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസാ നബി, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ. ഇത് മൂന്നും കൂടിയാണ് ദൈവം. ഇത് മൂന്നും മൂന്നാണ് എന്നാൽ ഒന്നാണ് എന്ന ത്രിയേകത്വ സിദ്ധാന്തം തസ്ലീസാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ പറയരുത്. ഇന്ദഹു, നിങ്ങളെ വിരമിക്കണം ആ വാദത്തിൽ. ഹൈറല്ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അല്ലാഹു അവൻ ഏകനായ ഇലാഹു മാത്രമാകുന്നു. ഏകനായ ദൈവം അല്ലാഹു മാത്രമാകുന്നു. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. അൻ യകൂന ലഹു വലദുൻ, അല്ലാഹുവിന് ഒരു സന്താനമുണ്ടാവുക എന്ന കാര്യത്തിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു. വകഫാ ബില്ലാഹി വകീല, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ അല്ലാഹു തന്നെ ധാരാളം മതി. ലയ്യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാ, ഈസാ മസീഹ് അല്ലാഹുവിന്റെ അടിമയാകുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടിയോ വൈമനസ്യമോ ഇല്ല. വലൽ മലായികത്തുൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾക്കും അവർ അല്ലാഹുവിന്റെ അടിമകളാണെന്ന് പറയുന്നതിൽ ഒരു വൈമനസ്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവമാക്കി ഉയർത്തി കാണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണെന്നും ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ ക്രിസ്ത്യാനികൾക്ക് ആശംസകൾ എഴുതി വെക്കുന്നു, ക്രിസ്മസ് ആശംസകൾ എന്ന് മാത്രമല്ല, അവർ നക്ഷത്രം തൂക്കുമ്പോ നമ്മളും നക്ഷത്രം തൂക്കുന്നു അല്ലേ എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി, ക്രിസ്തുവിന്റെ ആളുകൾക്ക് വേണ്ടി പ്രത്യേക അപ്പങ്ങൾ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് പൈസയാക്കും. ക്രിസ്മസ് അപ്പൂപ്പനയുണ്ടാക്കി പുറത്തു വെക്കുന്നു. ഞാൻ ക്രിസ്ത്യാനികളോട് എനിക്കൊരു വെറുപ്പുമില്ല, ക്രിസ്ത്യാനികളോട് എനിക്ക് അനുഭാവമാണുള്ളത് എന്ന് വരുത്തി തീർത്ത് മുസ്ലിം കച്ചവടക്കാർ പണമുണ്ടാക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു ക്രിസ്ത്യാനിയോട് ഒരു മുസ്ലിമിന്റെ സമീപനം ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ ഏറ്റവും വെറുപ്പുള്ള ഒരു വാദമാണ് അള്ളാഹുവിന്റെ സന്താനമുണ്ടെന്ന വാദം. ആ വാദത്തെ അനുകൂലിച്ചുകൊണ്ട്, ആ വാദത്തെ പിന്തുണച്ചുകൊണ്ട് അവർ നടത്തുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന് ഒരിക്കലും തന്നെ ഒരു മുസ്ലിം ഒരു നിലക്കും പിന്തുണക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഏറ്റവും ഗുരുതരമായ അള്ളാഹുവിന്റെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ദൈവപുത്രവാദം എന്നത് പഠിച്ചവൻ ഏറ്റവും വെറുപ്പുള്ള വാദമാണ്. അതാണ് നിങ്ങളിപ്പോൾ ആചരിച്ചും അനുഷ്ഠിച്ചും ആഘോഷിച്ചും കൊണ്ടിരിക്കുന്നത് എന്നവരെ പഠിപ്പിക്കണം. മാത്രമല്ല, ഇവിടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജന്മദിനം പോലും കൊണ്ടാടാൻ പാടില്ലെന്നും അതിനോട് സഹകരിക്കാൻ പാടില്ലെന്നും പറയുന്നവരാ നമ്മൾ അല്ലേ. കാരണം എന്താ? അത് റസൂലുള്ള ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങളും തബഈങ്ങളും ആഘോഷിച്ചിട്ടില്ല. മൂന്ന് തലമുറകൾ, ഉത്തമ തലമുറകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയ മൂന്ന് തലമുറകൾക്കും ശേഷം ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമി വിഭാഗമാണ് ഈ വൃത്തികെട്ടാചാരം ഇസ്ലാമിക സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അതിനോട് താദാത്മ്യമുള്ള ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസും. ക്രിസ്തുമസ് എങ്ങനെ വന്നതാ? December 25 ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. പിന്നെയോ യേശു ജനിച്ചത് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം പുൽക്കൂട്ടിൽ പറഞ്ഞത് അത് December 25 ബൈബിളിലോ മറ്റോ ആധികാരിക രേഖയിലോ ഉള്ളതല്ല. പിന്നെ ശിഷ്യന്മാരാഘോഷിച്ചിട്ടുണ്ടോ? ഈസാ നബിയുടെ നേരിട്ടുള്ള ശിഷ്യന്മാരോ ആഘോഷിച്ചിട്ടില്ല. AD 325 ശേഷം തീരുമാനിച്ചതായിരുന്നു. പഴയ റോമക്കാരുടെ മതമായ മിത്രമതം, ആ മിത്രമതത്തിൽ നിന്ന് കടന്നുകൂടിയതാണ്. മിത്രമതക്കാർ സൂര്യൻ ആരാധിക്കുന്ന ആളുകളായിരുന്നു. സൂര്യന്റെ ജന്മദിനമായി അവർ ആഘോഷിച്ചിരുന്നതാണ് December 25. സൂര്യാരാധകനായിരുന്ന റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ മതം മാറി ക്രിസ്ത്യാനിയായി. അങ്ങനെ റോമിന്റെ ഔദ്യോഗിക മതം ക്രിസ്ത്യാനിസമായി. അങ്ങനെ മിത്രമതത്തിലുണ്ടായിരുന്ന ആചാരങ്ങൾ അയാൾ അങ്ങനെ തന്നെ ക്രിസ്ത്യാനിയായപ്പോഴും നിലനിർത്തി. അങ്ങനെയാണ് ഞായറാഴ്ച അവർക്ക് വിശേഷ ദിവസമായത്. അതുവരെ ശനിയാഴ്ചയായിരുന്നു. അതുവരെ ക്രിസ്ത്യാനിക്ക് ശനിയാഴ്ചയായിരുന്നു, പിന്നെ ഞായറാഴ്ച ആക്കിയത് ഈ കോൺസ്റ്റന്റൈൻ രാജാവ് ക്രിസ്ത്യാനിയായതിനു ശേഷം ഉണ്ടായതാണ്. സൂര്യ ദിനമായ ഞായറാഴ്ച വിശേഷ ദിവസമാക്കി. ഇന്നും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലെ പെന്തക്കോസ്റ്റുകാർ അത് അംഗീകരിക്കുന്നില്ല. ഇവർ തന്നെ അംഗീകരിക്കുന്ന ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ക്രിസ്തുവിന്റെ ജന്മദിനം January 7 അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ആസ്ട്രേലിയയിലും റഷ്യയിലെയും ഒക്കെ 13 കോടിയോളം വരുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് January 7 ഈ അടുത്ത് ഒരു പ്രസിദ്ധീകരണത്തിൽ, ഒരു ഭൗതിക പ്രസിദ്ധീകരണത്തിൽ ഒരു റവറന്റ് തന്നെ എഴുതിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടൽ ഷിയാക്കൾ തുടങ്ങി വെച്ചതുപോലെ റസൂലിന്റെ കാലം കഴിഞ്ഞ് 300 കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതുപോലെ ക്രിസ്തു ഉയർത്തപ്പെട്ടതിനു ശേഷം, യേശു അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ട ശേഷം 300 കഴിഞ്ഞിട്ട്, 3 തലമുറ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഈ ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ അതിൽ നിന്ന് പകർത്തിയതാകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണല്ലോ പലതും ഇതിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. പലതും അങ്ങനെയാണ് കടന്നുകൂടിയത്. ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നതാണ് നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ ഖബറാരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടതും അവിടെയുള്ള രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടതും റസൂലിനോട് ഓർമ്മിപ്പിച്ചപ്പോൾ അവിടുത്തെ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ ഉലായിക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സാലിഹ് അബി റജുലു സാലിഹ് ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ക്രിസ്ത്യാനികളുടെ വിഭാഗമാണ്, അവരെ കൂട്ടത്തിൽ ഒരു സാലിഹായ നല്ല ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിന് മീതെ അവർ ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും. വസഫറു ഫീഹി തിൽക സുവർ, എന്നിട്ട് അവിടെ ഇതുപോലെ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കി വെക്കും. ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ടവരാകുന്നു. കണ്ടോ? അപ്പൊ എവിടുന്ന് അത് വന്നത്? ഈ ജാറം, ഈ കബർ കെട്ടി ഉയർത്തി ശവകുടീര പൂജ എവിടുന്ന് വന്നതാ? ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നതാണ്. അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹിം മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുമ്പുള്ളവർ അവരെ പ്രവാചകന്മാരെയും സാലിഹികളെയും കബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയിരുന്നു. വൈനി അൻഹാക്കും അൻ ദാലിക, ഞാനിതാ നിങ്ങളോടത് ശക്തിയായി വിരോധിക്കുന്നു. അവസാന രോഗത്തിൽ കിടക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞൊരു വാചകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ. കണ്ടോ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവരവരെ നബിമാരുടെ ഖബറുകളെ ആഘോഷ സ്ഥലങ്ങളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. എന്തിനാണ് അവസാന സമയത്ത് പോലും ഇങ്ങനെ പറഞ്ഞത്? ആയിഷാ റളിയല്ലാഹു അൻഹയുടെ വീരമാരിൽ തലവെച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അങ്ങനെ പറഞ്ഞത് എന്തിനായിരുന്നു? ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. മരിക്കാൻ സമയത്ത് തന്റെ ശത്രുക്കളെ ശപിച്ച് അരിശം തീർത്തതല്ല, പിന്നെയോ യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലുള്ളത് തന്റെ സമുദായവും ചെയ്യുമെന്നതിനാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകാനായിരുന്നു അത്.
അപ്പൊ ക്രിസ്ത്യാനികത്ത് കടന്നു വന്നതാണ് ഈ ജാറപ്പൂജ, അതുപോലെ കടന്നു വന്നതാണ് പ്രവാചകന്റെ ജന്മദിനാഘോഷവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ. ഏതാണ് ചൊവ്വായ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? അത് വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ, നബിമാർ സിദ്ദീഖുകൾ ശുഹദാക്കൾ ഇവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാണ് അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായവരിൽ മുമ്പന്മാർ? യഹൂദികളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഴിപഴച്ചവർ ആരാണ്? വലവാലീൻ, വഴിപഴച്ചവരുടേതല്ലാത്ത മാർഗം. വഴിതെറ്റിയവർ ആരാണ്? ഹുമിൻ നസാർ, നസാറാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ നമസ്കാരത്തിലും നമ്മൾ ജൂതക്രിസ്ത്യാനികളുടെ മാർഗമല്ല തമ്പിയാക്കളുടെ മാർഗത്തിൽ എത്തണമെന്ന് ദുആ ചെയ്യുകയും അതേസമയത്ത് അതിന് നേരെ വിരുദ്ധമായ ജൂതക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ, ചീത്ത നടപടിക്രമങ്ങളെ, തെറ്റായ നടപടിക്രമങ്ങളെ നിങ്ങൾ ചാണിനു ചാണായി, മുഴത്തിനു മുഴമായി അനുകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ മുമ്പിൻ മാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും കൂട്ടി അവരനുകരിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങളെ മുമ്പുള്ളവരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണോ, മറ്റൊരു റിവായത്തിൽ റോമ പേർഷ്യക്കാരെയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാതെ മറ്റാരെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്. അപ്പൊ നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും. നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ദൈവപുത്രവാദം കൊണ്ടുവന്നത് യഹൂദികളും ക്രിസ്ത്യാനികളുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് അത്തൗബയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വഖാലത്തിൽ യഹൂദ് ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ പ്രവാചകൻ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് യഹൂദികൾ പറഞ്ഞു. വഖാലത്തിൽ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ മസീഹ് അല്ലാഹുവിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. ذلك قولهم بافواههم, അതവരെ വായകൾ കൊണ്ടുള്ളവരെ ജൽപ്പനം മാത്രമാണ്. യുലാഹിഹൂന ഖൗല അല്ലദീന കഫറൂ മിൻ ഖബൽ, അവരുടെ മുമ്പുള്ള സത്യനിഷേധികളുടെ വാക്കുകളെ അവർ അനുകരിക്കുകയാകുന്നു. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കട്ടെ. അന്നായുഫക്കുൻ, അവരെങ്ങനെയാണ് സത്യമാർഗം വിട്ട് തെറ്റിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ യഹൂദികൾ ഉസൈർ പ്രവാചകനെ വാഴ്ത്തി പറഞ്ഞ്, പ്രശംസിച്ച്, പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് അവസാനം ദൈവപുത്രനാക്കി. അതുപോലെ ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചു, പ്രവാചക സ്നേഹത്തിൽ അവർക്ക് തെറ്റുപറ്റി. പ്രവാചകന്മാരെ വാഴ്ത്തുന്നതിനും പ്രശംസിക്കുന്നതിനും പരിധികൾ വെച്ചു. ലാ തുഖ്റൂനി കമാ അത്രസിൻ നസാറ ഈസ ഇബ്നു മറിയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി വായിച്ചിട്ട് ഹദീസിൽ കാണാം. ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ലേ കേട്ടോ. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ, അതിനപ്പുറം പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം എന്താ? അന്നേ ക്രിസ്ത്യാനികൾക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരു പൂർവ്വ തലമുറകളിൽപ്പെട്ട ഒരു അബദ്ധം. ആ അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാനാണ്. പ്രവാചകന്മാർ അമിതമായി വാഴ്ത്തി പറഞ്ഞ് പ്രവാചകന്മാർ ആരാധ്യന്മാരാക്കുന്ന അവസ്ഥയിലേക്ക് ജൂത ക്രിസ്ത്യാനികൾ അധപ്പതിച്ചതുപോലെ തന്റെ സമുദായം അധപ്പതിക്കരുതെന്ന് കരുതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു മുന്നറിയിപ്പ് നൽകിയത്. പ്രവാചകന്മാരൊക്കെ മനുഷ്യരായിരുന്നു. ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു സൂറത്ത് മാഇദയിലെ 75-ാമത്തെ ആയത്തിൽ, മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, കണ്ടോ, ഈസ ഇബ്നു മറിയം ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിനും എത്രയോ ദൂതന്മാർ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. വഉമ്മുഹു സിദ്ദീഖത്തുൻ, അദ്ദേഹത്തിന്റെ മാതാവ് സത്യസന്ധയായിരുന്നു. കാനാ യഅകുലാനി തആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. നല്ല മനുഷ്യരായിരുന്നു, മൂത്രിക്കും കാഷ്ടിക്കും വേർപ്പുണ്ടാകും, ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും, അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരായിരുന്നു. ഇവിടെ ചില ആളുകൾ ഈസാ നബിയെ കുറിച്ച് കലിമത്തുള്ള അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കുൻ എന്ന വാക്ക് മുഖേനയാണ് അദ്ദേഹം ഉണ്ടായത്. സാധാരണ കുട്ടി ജനിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയാണെങ്കിൽ അങ്ങനെ ജനിച്ച ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉദാഹരണം ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ ഞാൻ ഓതി വെച്ചായ 59-ാമത്തെ ആയത്ത്, ഇന്ന മസല ഈസാ ഇൻദല്ലാ കമസലി ആദം, അല്ലാഹുവിന്റെ അടുക്കൽ ഈസാ നബിയുടെ ഉദാഹരണം ആദമിന്റെ ഉദാഹരണം പോലെയാകുന്നു. ഖലഖഹു മിൻ തുറാബ്, അദ്ദേഹത്തെ അല്ലാഹു മണ്ണിൽ നിന്ന് പടച്ചു. സുമ്മ ഖാല ലഹു, മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ശേഷം അല്ലാഹു അതാ രൂപത്തോട് പറയുന്നു, കുൻ, നീ ഉണ്ടാവുക. ഫയകൂൻ, അപ്പോൾ ഉണ്ടാവുകയായി. ഇതുപോലെ ആദൻ നബിയെ മണ്ണിൽ നിന്ന് പടച്ചു കുൻ എന്ന വാചകം മുഖേന അദ്ദേഹത്തിന് ജീവൻ നൽകിയതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അങ്ങനെ ഉണ്ടായ ആളാണ് അദ്ദേഹവും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യം ഇത്ര മാത്രമാണ്, അവൻ വല്ലതും ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുകയേ വേണ്ടൂ. കുൻ എന്ന ഉണ്ടാവുക, നൽകാന ഉണ്ടായി, കുൻ ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കും അത് ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ കുൻ എന്ന വാക്ക് മുഖേന ജനിച്ച വ്യക്തി, അതാണ് യഥാർത്ഥത്തിൽ കരീമത്തുല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തന്നെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യമായി തന്നെ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ മൂന്നാമത്തെ ആയത്തിൽ കാണാം. വയുൻദിറൽ ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അല്ലാഹു ഈ ഖുർആൻ ഇറക്കിയതിനെ സംബന്ധിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയാൻ, എന്തിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? അതിന്റെ ഒരു ഉദ്ദേശം വയുൻദിറൽ ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാകുന്നു അല്ലാഹു ഖുർആൻ എന്ന്. അപ്പൊ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി തന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദൈവപുത്രവാദത്തെ ഖണ്ഡിക്കുക, അതിനെതിൽ മുന്നറിയിപ്പ് നൽകുക എന്നത്. സൂറത്ത് മറിയമ്മിൽ 88-91 വചനങ്ങൾ, റഹ്മാനായ റബ്ബ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗുരുതരമായ ഒരു ആരോപണമാകുന്നു. തകാദു സമാവാത്തു യതഫത്തർന മിൻഹു, ആകാശങ്ങൾ പോലും നിങ്ങളുടെ ഈ വാദം മുഖേന പൊട്ടിപ്പിളരാറെടുത്തിരിക്കുന്നു. വതൻശഖുൽ അർദു, ഭൂമി വിണ്ടുകീറാറെടുത്തിരിക്കുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്ന് വീഴാറെടുത്തിരിക്കുന്നു. അന്ദഉ ലിർറഹ്മാനി വലദ, റഹ്മാനായ റബ്ബിന്റെ ഒരു സന്താനം ഉണ്ടെന്ന് അവർ വാദിച്ചതിനാൽ അല്ലാഹു ആ വാദത്തോടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകളാണത്. ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാർ, ഭൂമി വിണ്ട് കീറുമാർ, ആ പർവ്വതങ്ങൾ തകർന്നു വീഴുമാർ, അത്രയും ഗുരുതരമായ ഒരാരോപണമാണ് റഹ്മാനായ റബ്ബിന്റെ പേരിൽ നിങ്ങൾ ആരോപിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഒരു ദൂതൻ മാത്രമായിരുന്നു. മറിയം ബീവിയോട് മലക്കുകൾ വന്ന് ഈസാ നബിയുടെ ജന്നത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന രംഗം സൂറത്ത് ആലി ഇമ്രാനിലും അതുപോലെ തന്നെ സൂറത്ത് മറിയമ്മിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യം അന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ മക്കളിലേക്കുള്ള ഒരു റസൂലായിക്കൊണ്ടാണ് ഇപ്പൊ ഭാവിയിൽ അദ്ദേഹത്തെ റസൂലായി നിയോഗിക്കുമെന്ന് കുട്ടി ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ തന്നെ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്, ഈസ എന്നും അൽ മസീഹ് എന്നും, ഈസബിന് മറിയമെന്നും അതുപോലെ അൽ മസീഹുബിന് മറിയമെന്നും ഒക്കെ 35 സ്ഥലത്ത് പേരെടുത്തു പരാമർശിച്ചിട്ടുണ്ട്. വജീഹം ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹം വജീഹായിരുന്നു. വജീഹ് എന്ന് പറഞ്ഞാൽ പ്രമുഖനായിരുന്നു. വമിനൽ മുഖറബീൻ, അദ്ദേഹം മുഖറബീങ്ങളിൽ അല്ലാഹുവിൽ സാമീപ്യം സിദ്ധിച്ച ആളിൽപ്പെട്ടവരാണ്. 5 പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്, പ്രമുഖരായ ആ 5 ഒരാളാണ് ആര്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. യഹൂദികളും ക്രിസ്ത്യാനികളും യഥാർത്ഥത്തിൽ ഈസാ നബിയുടെ കാര്യത്തിൽ പിഴച്ചുപോയി എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈസാ അലൈഹിസ്സലാം വ്യഭിചാരപുത്രനാണെന്നും അദ്ദേഹത്തിന്റെ മാതാവ് മറിയം വേശ്യയാണെന്നുമാണ് യഹൂദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് നിസാഇലെ 156 വചനത്തിൽ നമുക്ക് കാണാം, വബി കുഫ്രിഹിം വഖൗലിഹിം അലാ മർയമ ബുഹ്താനൻ അലീമ. യഹൂദികൾ ശപിക്കപ്പെട്ടു. ശപിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വബി കുഫ്രിഹിം, അവരെ കുഫർ കാരണം, അവരെ സത്യനിഷേധം കാരണം. വഖൗലിഹിം അലാ മറിയം, മറിയമിന്റെ മേലിൽ അവർ പറഞ്ഞത് കാരണത്താൽ എന്ത്? ബുഹ്താനൻ അലീമ, ഗുരുതരമായ ഒരു കള്ളാരോപണം. മറിയം ബീവി വേശ്യയാണ്, വേശ്യക്ക് ജനിച്ച ജാരസന്തതിയാണ് ഈസാ നബി എന്ന് അവർ പറഞ്ഞതിന്റെ പേരിലും യഹൂദികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. അതേസമയം നസാറാക്കൾക്ക് പഴച്ചതെന്താ? ഈസാ നബിയും അദ്ദേഹത്തിന്റെ മാതാവും ദിവ്യത്വമുള്ളവരാണ്, ദൈവങ്ങളാണ് എന്നവർ വാദിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന് അവരെ വാദം ഖുർആൻ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മറിയം ബീവിയെ സംബന്ധിച്ചും ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ ചരിത്രം സൂറത്ത് ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നാണ് സൂറത്തിന്റെ തന്നെ ഖുർആനിലെ 3 അധ്യായത്തിന്റെ 1 ഫാത്തിഹ, 2 അൽ ബഖറ, 3 ആലു ഇമ്രാൻ. ഇമ്രാൻ കുടുംബം. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഖാലത്ത് ഇമ്രാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്ത സമീഉൽ അലീം. ഇമ്രാന്റെ ഭാര്യ മറിയം ബീവിയുടെ ഉപ്പയാണ് ഇമ്രാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം ബീവിയുടെ ഉമ്മ നേർച്ചയാക്കുകയാണ്. ഗർഭമുള്ള സമയത്ത് എന്റെ ഈ വയറ്റിലുള്ള ഈ കുട്ടിയെ സ്വതന്ത്രമായി ഞാനിതാ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് റബ്ബേ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. അപ്പൊ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണത്തിന് വേണ്ടി തന്റെ വയറ്റിലുള്ള കുട്ടിയെ നേർച്ചയാക്കി. പക്ഷേ ജനിച്ചപ്പോ കുട്ടി പെണ്ണാണ്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണത്തിന് പെണ്ണുങ്ങൾ യോജിച്ചതല്ല എന്ന നിലക്ക് അവരെന്ത് പറഞ്ഞു, വലൈസ സക്കർക്കല്ലുൻസ, ആണ് പെണ്ണിനെ പോലെയല്ല, പക്ഷെ ഞാൻ അങ്ങനെ നേർച്ച നേർന്നത് കൊണ്ട് ആ നേർച്ച നിറവേറ്റാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവര് പള്ളിയിൽ പാകത്ത് അവർ താമസിക്കുകയും അവരെ സംരക്ഷണ ചുമതല അന്ന് നറുക്കിട്ട് തീരുമാനിക്കുക ചെയ്തത്. കാരണം ഇമ്രാൻ ബനു ഇസ്രായേൽ അറിയപ്പെട്ടൊരു ഭക്തനായിരുന്നു. മറിയമിന്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഭക്തനായ വ്യക്തിയുടെ മരണശേഷം ആ കുട്ടി ഏറ്റെടുക്കാൻ, നമ്മളേറ്റെടുക്കാൻ തന്നെ ആളുകൾ രംഗത്ത് വരികയാണ്. അപ്പൊ ആരും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കുട്ടിയെ സംരക്ഷണത്തിൽ ഏറ്റെടുക്കാൻ അവകാശമുള്ളത് കൊണ്ട് ഒരേ അവകാശത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നറുക്കെടുപ്പ് നടത്തും. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നറുക്കെടുപ്പ് നടത്തി. നറുക്ക് കിട്ടിയത് അക്കാലത്തെ ഇസ്രായേലിലെ പ്രവാചകനായിരുന്ന സക്കരിയ അലൈഹിസ്സലാമിനായിരുന്നു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് അവർ താമസിക്കുകയും അവരെ സംരക്ഷണ ചുമതല സക്കരിയ നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് മറിയം ബീവിയിലൂടെ പല അത്ഭുതങ്ങളും ഉണ്ടായതായി ഖുർആൻ പറയുന്നുണ്ട്. അവരെ ആ പള്ളിയുടെ ചെരുവിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് സക്കരിയ നബി ചെല്ലുമ്പോൾ അവിടെ നല്ല നല്ല പഴങ്ങൾ, ഫലവർഗ്ഗങ്ങൾ കാണുക. ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പഴവർഗ്ഗങ്ങൾ. كلما دخل عليها زكريا المعراب وجد عندها رزقا قال يا مريم أنى لك هذا. ഈ വചനം അങ്ങനെ കാണുമ്പോ സക്കരിയാനെ വിചാരിച്ചു, എവിടുന്നാ മറിയമേ നിനക്കിതൊക്കെ കിട്ടിയത്? മറിയമിന്റെ മാതൃ സഹോദരി ഭർത്താവാണ്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവാണ് ആര്? സക്കരിയാനെ വിചാരിച്ചു. അപ്പൊ അവർക്ക് അവിടെ കടന്നു ചെല്ലാം, ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മോളെ ഇത് എവിടുന്നാ കിട്ടിയത്? കാലത്ത് ഹുവ മിൻ ഇന്ദില്ല, ഇത് അല്ലാഹുവിങ്കൽ നിന്നാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് കൂടാതെ അനുഗ്രഹങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ റിസ്ക് നൽകുന്നു എന്ന് മറിയം ബീവി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറിയം ബീവിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ, അവരുടെ മകൻ ഈസാ നബിയെയും ജനിക്കുന്ന സമയത്ത് പിശാജ് സ്പർശിച്ചിട്ടില്ലെന്ന് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ മസ്സഹു ശൈത്താൻ ഹീന യൂലദു ഫയസ്തഹില്ലു സാലിഹം മിൻ മസ്സി ശൈത്താനിയ ഇല്ലാ മർയമ വബ്നഹാ. ഒരു കുട്ടിയുമില്ല ജനിക്കുന്ന സമയത്ത് പിശാജ് സ്പർശിക്കാത്തതായി. കുട്ടി ഒച്ച വെച്ചു കരയുന്നത് അതുകൊണ്ടാണ്. ഇല്ല മറിയം ഓബിനഹ, മറിയമും അദ്ദേഹത്തിന്റെ സന്താനമായ ഈസാ നബിയും ഒഴികെ. ഇവിടെ പല ആളുകളും പല ഇസ്കാലുകളും പറയാറുണ്ട്, പക്ഷെ ഖുർആൻ തന്നെ പറഞ്ഞു, വ ഇൻ യുഈദുഹ ബിക വ ദുർബിയതഹ മിന ശൈത്താനിർ റജീം. മറിയം ബിബി പ്രാർത്ഥിച്ചതാ, കണ്ടോ, അള്ളാഹുവേ ഈ കുട്ടിക്ക് വേണ്ടിയും ഈ കുട്ടിയുടെ കുട്ടിക്ക് വേണ്ടിയും ഞാൻ ഇതാ നിന്നിൽ അഭയം തേടുന്നു, എന്തിൽ നിന്ന്? മിന ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മറിയം ബീവിയെയും അതുപോലെ തന്നെ ഈസാ നബിയെയും ജനിക്കുന്ന സമയത്ത് പിശാജ് സ്പർശിച്ചിട്ടില്ല. എല്ലാ കുട്ടികളെയും ജനിക്കുമ്പോൾ പിശാജ് സ്പർശിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് കരയുന്നതെന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഇതിനെ ചില ആളുകൾ നിഷേധിക്കുകയും കുട്ടിക്ക് കണ്ണിൽ വെളിച്ചം തട്ടുന്നത് കൊണ്ടാണ്, വായിലേക്ക് കാറ്റ് കയറുന്നത് കൊണ്ടാണ് എന്നൊക്കെ വാദിക്കാറുണ്ട്. അതൊക്കെ ഭൗതികമായി നമ്മൾ കാണുന്ന കാരണം, പക്ഷെ നമ്മൾ കാണാത്ത ഒരു കാരണം അത് ഉണ്ടെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ഈസാ നബിയെക്കുറിച്ചും മറിയം ബീവിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസാ നബിയെ ഗർഭം ധരിച്ച സന്ദർഭം സൂറത്ത് മറിയമിൽ വ്യക്തമായി തന്നെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. മറിയം ബീവിയോട് അകന്നു പോകാൻ പറഞ്ഞതും ജനദൃഷ്ടിയിൽ നിന്ന് ദൂരെ പോകാൻ പറഞ്ഞതും ഈന്തപ്പനയുടെ അടുത്ത് ചെന്ന് അത് കുലുക്കിയാൽ നിനക്ക് നല്ല പഴുത്ത ഈന്തപ്പഴം അത് വീഴ്ത്തിത്തരും
തരുമെന്നും നിന്റെ താഴ്ഭാഗത്തോടെ ഒരു അരുവിയുണ്ട് അവിടെ നീ കുടിച്ചുകൊള്ളുക എന്നും ഒക്കെ പറഞ്ഞ് പ്രസവ സമയത്ത് വളരെ വിഷമങ്ങൾ അനുഭവിച്ചതും യാലൈത്തനീമിത്തു ഖബലഹാദ, ഇതിനുമുമ്പ് ഞാൻ മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു ഇവരെ വേദന കൊണ്ട് അവർ പറഞ്ഞതുമൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലും സൂറത്ത് ആലി ഇംറാനിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മറിയം ബീബിയെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചും പഠിക്കുകയും ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹം ഒരു നബിയാണ്, മനുഷ്യനാണ്. അദ്ദേഹത്തെ അള്ളാഹു യഹൂദികൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊന്നു എന്നാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ കുരിശ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കുരിശിൽ തറച്ച് കൊന്നു എന്ന് വിശ്വസിച്ച ആ കുരിശ് കാണുമ്പോൾ ശബിച്ച് വലിച്ചെറിയല്ല വേണ്ടത്, അത് മാലയാക്കി ഇട്ടിട്ടും അതിനെ പൂജിച്ചു നടക്കുകയാണ് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല, ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്ക് അദ്ദേഹത്തെ സദൃശനായ മറ്റൊരാളെയാണ് അവർക്ക് വലാക്കും ശുപ്പിഹരവും, അദ്ദേഹം അവർക്ക് സദൃശനാക്കപ്പെട്ടു എന്നാണ് സൂറത്തു മാഇദയിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കുരിശു മരണത്തെക്കുറിച്ചും കുറെ തെറ്റിദ്ധാരണകൾ ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ച് നാം യഥാർത്ഥ ഈസാ നബിയെ അറിയേണ്ടതുണ്ട്. അതിൽ നിന്നൊരു സൂചന മാത്രമാണ് ഞാൻ നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പഠിക്കുവാനും അവരിൽ മൊത്തത്തിൽ നമ്മൾ അവരിൽ വിശ്വസിക്കുവാനും അവർക്കിടയിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കാതിരിക്കുവാനും നമ്മോട് കൽപ്പിക്കപ്പെട്ട എല്ലാ നബിമാരിലും ഒരുപോലെ വിശ്വസിക്കാൻ നാം ബാധ്യത. പടച്ചവന്റെ ദൂതന്മാരിൽ ആർക്കടയും നമ്മൾ വിവേചനവും കൽപ്പിക്കുന്നില്ല എന്ന് മുഅ്മിനീങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ അവർ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദു ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബാദു. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാം ഖുതുബയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. സുജൂദിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സുജൂദ് ഒരു അടിമ അള്ളാഹുവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ്. ഏഴ് അവയവങ്ങൾ ഭൂമിയിൽ പതിച്ചുകൊണ്ട് വളരെ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്താണിതെന്നും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണതെന്നും പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ സുജൂദിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്ന ഇരുത്തം, ഇടയിലിരുത്തം എന്ന് നമ്മൾ പറയും, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അത് ഇടതുകാൽ പതിച്ചു വെച്ച് വലതുകാൽ നാട്ടിവെച്ച് ഇരിക്കണം. ഇടതുകാലിന്മേലായിരിക്കേണ്ടത്, വലതുകാൽ സ്വതന്ത്രമായി നാട്ടിവെക്കണം. എന്താ അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനാണ് ഇസ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയുക. രണ്ട് റക്കായത്തുള്ള നിസ്കാരത്തിലും അവസാനം അങ്ങനെയായിരിക്കുന്നത്. രണ്ടിൽ കൂടുതൽ റക്കായത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് തവറുഖിന്റെ ഇരുത്തം. തവറുഖിന്റെ ഇരുത്തം എന്നാ വരിക്ക എന്ന് പറഞ്ഞാൽ ചന്തി നിലത്ത് പതിച്ച് വലതുകാൽ നാട്ടിവെച്ച് അതിനോട് ഇടതുകാൽ പ്രവേശിപ്പിച്ച് ഇരിക്കുന്ന ഇരുത്തം, ഇടതുഭാഗത്തേക്ക് അല്പം ചരിഞ്ഞുള്ള ഇരുത്തം. ആ ഇരുത്തം രണ്ടിൽ കൂടുതൽ റക്കായത്തുകളുടെ നമസ്കാരത്തിലാണ് വേണ്ടത്. അല്ലാത്ത പുഴക്കെ ഇഫ്തിറാശിന്റെ ഇരുത്തമാണ് വേണ്ടത്. റബ്ബി ഗഫ്റലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അതിൽ പറഞ്ഞതായി ഹദീസിൽ കാണാം. റബ്ബേ എന്നോട് ക്ഷമിക്കണേ, എന്നോട് കരുണ കാണിക്കണേ, വജ്ബുർനി എന്റെ കുറവുകൾ പരിഹരിക്കണേ, എന്റെ കുറ്റങ്ങൾ പരിഹരിക്കണേ, എന്നെ ഹിദായത്തിലാക്കണേ, എനിക്ക് റിസ്ക് നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും സുജൂദ് ചെയ്യുമ്പോഴും പഴയതുപോലെ തന്നെ അത് ശ്രദ്ധിക്കാം. പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ നേരെ എണീക്കാതെ ഒന്ന് ഇരുന്ന് വീണ്ടും മുന്നോട്ട് കൈകുത്തി എണീക്കണം. ഇതിന് ജിൽസത്തുൽ ഇസ്തിറാഹ, വിശ്രമത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക. പല ആളുകളും ഇത് കാണിക്കാറില്ല. ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടിലേക്കും മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലിലേക്കും എണീക്കുമ്പോൾ നേരെ എണീക്കണം. ഒന്ന് ഇടയിൽ ഇരുത്തത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്ന് പിന്നെ മുന്നോട്ട് കൈവച്ച് കുത്തി എണീക്കണം. ഈ കൈ കുത്തുന്നത് കയ്യിൽ ഊന്നുക എന്ന് മാത്രമേ ഉള്ളൂ, മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊള്ളണം എന്നില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ആ വാക്ക് ഉപയോഗിച്ച ഹദീസിൽ ഉപയോഗിച്ച വാക്ക് കാനയ അജ്നു ഫിസ്സലാ, റസൂലു നമസ്കാരത്തിൽ അജൻ ചെയ്യാറുണ്ടായിരുന്നു. അജൻ എന്ന വാക്കിന് അജന എന്ന വാക്കിന് പിന്നെ ഡിക്ഷണറിയിൽ എടുത്ത് നോക്കിക്കണം, ബിജുംഇ കഫ്ഫിഹി, മുഷ്ടി കൊണ്ട് ഊന്നുക എന്നാണ്. അപ്പൊ ഊന്നുക എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയവരുമുണ്ട്, ആ ഊന്നുന്ന രൂപം പോലെ അല്പം വിശദമായി മനസ്സിലാക്കിയ ആളുകളുണ്ട്. രണ്ടും എതിരായ സംഗതിയല്ല. ഒരാൾ ഊന്നിയാൽ മതി, ഊന്നാതെ മുട്ടുകാലിൽ തന്നെ അവലംബിച്ചിട്ടും എണീക്കല ഹനഫികൾ ചെയ്യുക, അതല്ല, കൈ ഊന്നിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ എണീക്കേണ്ടത്. അത് ഒന്നാമത്തെ റക്കായത്തിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോൾ ഇരുന്ന് ശേഷം പിന്നെ മുന്നോട്ട് കൈവച്ച് ഊന്നി എണീക്കണം. ഇങ്ങനെയാണ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരേണ്ടത്. രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരുമ്പോൾ നേരെ കൈ കെട്ടിയാൽ മതി. ചില റിപ്പോർട്ടുകൾ കൈ ഉയർത്തിയതായിട്ടുണ്ട്, രണ്ടും ചെയ്യാവുന്നതാണ്. നേരെ വന്ന് കൈ കെട്ടി അടുത്ത റക്കായത്തിലും അതുപോലെ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയേണ്ടത്, നമ്മളെപ്പോ നമസ്കരിക്കുകയാണെങ്കിലും മുമ്പിൽ ഒരു മറ വേണം. ഇതിന് സുത്ര എന്നാണ് പറയുക. സുത്ര, നമസ്കാരത്തിന്റെ മുന്നിൽ നമസ്കരിക്കുന്നതിന് മുമ്പിലുള്ള മറ. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്രത്തിൻ വദ്നു മിൻഹ. നിങ്ങൾ സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല നിസ്കരിക്കരുത്, സുത്രയോട് നിങ്ങൾ അടുത്തു നിൽക്കണം. ഇപ്പൊ രണ്ട് പായ അപ്പുറത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇവിടെ ചുമരുണ്ടല്ലോ, അതും അറിയാവൂല. ഒരേ ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം, അത് കഴിഞ്ഞാൽ ഒരാട്ടും കുട്ടിക്ക് നടന്നു പോകാനുള്ള ഒരു വടവ ഇന്നുണ്ടാവാം, കുഴപ്പമില്ല. ഒരു നാലടി നമ്മുടെ പായുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് കൃത്യമായി സുജൂദ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം കഴിഞ്ഞിടത്ത് എന്തെങ്കിലും ഒരു മറ വേണം. ആ മറ മുസ്ലിം മുഅഖ്ഖറത്തിൽ റഹിൽ എന്ന ഹദീസിൽ കാണാം. അതായത് ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ ഒരു ആണി ഉണ്ടാവും, അതേണ്ട ഒരു ഒന്നൊന്നര അടി വലുപ്പമുണ്ടാവും. അപ്പൊ അത്രയും ഉയരമുള്ള മിസ്ല അതുപോലെ എന്തെങ്കിലും, അപ്പൊ ഒരല്പം ഉയരമുള്ള എന്തെങ്കിലും വേണം. ചില ആളുകൾ ഒരു വര പോരെ, പായിന്റെ വക്ക് പോരെ എന്നൊക്കെ ചോദിക്കും, അത് സുത്രയല്ല. വക്കോ വരയോ സുത്രയല്ല. അയാൾ വര വരയട്ടെ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടെങ്കിലും ആ ഹദീസ് ഹദീസ് പണ്ഡിതന്മാർ നിയമനുസരിച്ച് ദുർബലം. അതുകൊണ്ട് മുമ്പിൽ എന്തെങ്കിലും ഒന്ന് ചുമരുണ്ടെങ്കിൽ ചുമരിലേക്ക് നീങ്ങി നിൽക്കുക, തൂണുണ്ടെങ്കിൽ തൂണിലേക്ക് നീങ്ങുക, ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളെ മറയാക്കി നിസ്കരിക്കുക, അല്ല നമ്മൾ സൂട്ട് കേസോ എന്തെങ്കിലും വേഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുമ്പിൽ വെക്കുക. കാരണം അങ്ങനെ വെച്ചാൽ മാത്രമേ മുമ്പിലൂടെ നടക്കുന്ന ആളെ തടയാൻ നമുക്ക് അവകാശമുള്ളൂ. നടക്കുന്ന ആളോട് അപ്പുറത്തൂടി പോണേ നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചാൽ അയാൾക്കൊരു അതിരി കിട്ടണ്ടേ, എവിടെ ഉണ്ടാവില്ലല്ലോ. മറ മുമ്പിൽ വെച്ച് നിസ്കരിക്കാത്തവന് മുന്നിലൂടെ നടക്കുന്നവനെ പ്രതിരോധിക്കാൻ തടയാൻ അവകാശമില്ല, മനസ്സിലായില്ലേ. അപ്പൊ മറക്കുള്ളിലൂടെ നടന്നാലേ കുഴപ്പമുള്ളൂ, മറക്ക് അപ്പുറത്തൂടി പോയാൽ കുഴപ്പമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ മൈതാനിയിൽ നിസ്കരിക്കുക. സഹാബികൾ പറയും ഞങ്ങൾ ചെറിയ കുന്തം കൂടെ കൊണ്ടുപോകും. അതെന്തിനാ? കുറേശ്യലാരെങ്കിലും കണ്ട കുത്താനല്ല. ആദ്യം ചെന്നാൽ ഇമാമിന്റെ മുമ്പിൽ ആ കുന്തം അവിടെ തറക്കും, അതിലേക്ക് തിരിഞ്ഞ ഇമാം നിസ്കരിക്കുക. അത് മതി. ഇമാമും ജമാഅത്തിനും ഒറ്റ മറയുള്ളൂ ഇമാമിന്റെ മുമ്പിലുള്ള മറ. ഇമാമും ജമാഅത്തും നടക്കുമ്പോ ഇമാമിന്റെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല, മറക്കപ്പുറത്തൂടിയല്ല. മൗമൂമികൾക്കിടയിലൂടെ നടക്കാം, അവിടെ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇവിടുന്ന് ഒതു പോയാൽ ഇതിലൂടെ നടന്നിട്ട് ഒതുവിന് പോകാം, ഒരു പ്രശ്നമല്ല. അപ്പൊ ഇമാമും ജമാഅത്തും സിംഗിൾ നിസ്കാരം, അതിന്റെ ഒറ്റ മറയാണ്, അത് ഇമാമിന്റെ മറയാണ്. അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ സഹാബത്തിൽ കുന്ത കൊണ്ടു ആദ്യം ചെന്നിട്ട് മീറാബിന്റെ ആ ഭാഗത്ത് അതവിടെ തറക്കും, മനസ്സിലായില്ലേ. അതിലേക്ക് തിരിഞ്ഞാണ് ഇമാം നിസ്കരിക്കുക. അപ്പൊ ഇമാമായി നിസ്കരിക്കുന്ന ആൾക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും മറവാണ്. സലാം വീട്ടി കഴിഞ്ഞ് നമുക്ക് ഒന്നോ രണ്ടോ റക്കാത്ത് ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഒറ്റക്കായി, അപ്പൊ പിന്നെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല. ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല. സഹാബികളൊക്കെ കൈതപ്പുറത്തെ സെഫിനിടയിലൂടെ നടന്നിട്ട് അപ്പുറത്തെ ഗ്യാപ്പ് കണ്ടിട്ട് അവിടെ കൈതനെ നിർത്തിയിട്ട് അതിൽ നിന്നതായിട്ട് ഹദീസിൽ കാണാം. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞിട്ടില്ല. കാരണം ഇതും നമ്മളെ ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു വിഷയം. മക്കത്തൊക്കെ പോയാൽ അപ്പുറത്തെ സെഫിൽ ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ ആളുകൾ പായുമ്പോൾ എന്താണ് ഇവർക്കൊന്ന് ദീനറിയില്ല, കേരളത്തിൽ നമുക്ക് മാത്രമേ ദീനറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനം പറഞ്ഞാണ്. അങ്ങനെ പോകുന്നതിനൊരു കുഴപ്പമില്ല. ജമാഅത്ത് നടക്കുമ്പോൾ സെഫിനിടയിലൂടെ പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. ജമാഅത്ത് ഇമാമിന്റെ മുമ്പിലൂടെ മാത്രമേ നടക്കാൻ പാടില്ലാത്തതുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് ഒന്നും പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇവിടുന്ന് ഒരാൾക്ക് ഒന്നും പറഞ്ഞു, അയാൾ നിസ്കാരം കയ്യോളം ഇവിടെ ഇങ്ങനെ കാത്തുക, ഇടയിൽനിന്ന് ഇറങ്ങിപ്പോണ്ട്. ഇമാമിനൊന്നു പോയി എന്താ ചെയ്യേണ്ടത്? ഇമാമ് നേരെ ബാക്കിലേക്ക് വന്നിട്ട് ഒരാളെ മുമ്പിലേക്ക് നിർത്തിയിട്ട് പോയി ഒന്നു കൊടുക്കണ്ടേ? കയ്യോളം കാത്തിരിക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് വേറെ നിസ്കരിക്കുക, ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഇമാമിന് ഒന്നു പോയാൽ ഇമാമ് ഒന്നുമില്ലാതെ നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ അപ്പുറത്ത് പോയിട്ട് ഒറ്റ നിസ്കരിക്കാൻ പറ്റുമോ? ഈ ആളുകളൊക്കെ ചതിക്കലല്ലേ അത്. അപ്പൊ ഇമാമിന് ഒന്നു പോയാൽ എന്ത് വേണം? ഇമാമൊക്കെ തന്നെ ബാക്കോട്ട് വരണം, ഒരാളെ കയറ്റി നിർത്തണം, എന്നിട്ട് സെഫിനടയിലൂടെ പോകണം. അപ്പൊ അത് തെറ്റായ കാര്യമല്ല. സുത്രയെ സംബന്ധിച്ചും മുമ്പിലൂടെ നടക്കുന്നതിനെ സംബന്ധിച്ചും പല ആളുകൾക്കും തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീൻ ശരിക്കും മനസ്സിലാക്കി ഓരോ ഇബാദത്തും കൃത്യമായി നിർവഹിക്കാൻ നാം പരിശ്രമിക്കുക. അതിന് അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ.